السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرن غلي ستي بشواسي غلي الله سبحانه وتعالى يودي مهتايا أنقره التال كإن إيدانم عيش غلي لأي إمام نووي رحمة الله عليه يودي الأربعون النووية إن غرندم أدستانة پڑتيانا نملا پڑتش ويرندد الحمد لله الله نمهتايا نعمتنا രണ്ട് ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും എല്ലാത്തിലും ഉപരി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടെല്ലാം കേട്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അൽ അർബഉന നവവിയിലെ മൂന്നാമത്തെ ഹദീസാണ് പഠിക്കാനിരിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് വിഷയങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് വലിയ അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ഈദുൽ അദ്ഹയുടെ ദിവസത്തിലാണ്. ഈദുൽ അദ്ഹ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്ത് രണ്ട് ദിവസങ്ങളിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, മാ ഹാദാൻ ലിയൗമാൻ, നിങ്ങൾ ആഘോഷിക്കുന്ന ഈ രണ്ട് ദിവസങ്ങൾ എന്താണ്, എന്താണ് ആ ദിവസങ്ങളുടെ പ്രത്യേകത? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകനെ, ജാഹിലിയ കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷിക്കാറുള്ള അല്ലെങ്കിൽ ഉല്ലസിക്കാറുള്ള രണ്ട് ദിവസങ്ങളാണിത്, നമ്മളത് നിർത്തിയിട്ടില്ല, ഇന്നും തുടർന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ ഈദൽ ഫിത്ര് വഈദൽ അദ്ഹ. ഈദൽ അദ്ഹ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ആഘോഷിക്കുന്ന ഈ രണ്ട് ദിവസങ്ങളെക്കാളും നല്ല രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാനും ഉല്ലസിക്കാനും അത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സഹാബികളോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, കേവലം ആ രണ്ട് ദിവസങ്ങൾ നിങ്ങൾ ആഘോഷിക്കുകയും ഉല്ലസിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ ആഘോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നത് ഇബാദത്താണ്, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നിങ്ങളുടെ പദവി ഉയരാൻ വേണ്ടി കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ബലി പെരുന്നാൾ, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് പോലെ വലിയ പെരുന്നാൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന വലിയ നിഅമത്താണ്. ഈ ഒരു അനുഗ്രഹം നമ്മൾ ഒരിക്കലും അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന രീതിയിലാവരുത് നമ്മൾ ചെലവഴിക്കുന്നത്. പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള നിഅമത്തുകൾ ആസ്വദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. പല ആൾക്കാരും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏതെങ്കിലും സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാഫിരിയങ്ങളെയോ പിൻപറ്റിക്കൊണ്ട് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെ താടി വടിക്കുന്ന പുരുഷന്മാർ ഇത്തരത്തിൽ ഹറാമുകൾ ചെയ്തുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി നമ്മൾക്ക് വാങ്ങിത്തരുന്ന കാര്യമല്ല. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല സ്ത്രീകളെയും നമ്മൾ കാണാറുണ്ട്, സാധാരണ ദിവസങ്ങളിൽ ഫർദ് ധരിക്കുന്ന സ്ത്രീകൾ പോലും പെരുന്നാളിന്റെ ദിവസമായാൽ ഫർദ് ഒന്നും ധരിക്കാതെ അന്യപുരുഷന്റെ മുമ്പിലേക്ക് പോകും. ചോദിച്ചാൽ എന്താ പറയാ, ഇന്ന് പെരുന്നാളല്ലേ? പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മൾക്ക് ആഘോഷിക്കാൻ, അള്ളാഹു നമ്മൾക്ക് ഉല്ലസിക്കാൻ നൽകിയിരിക്കുന്ന ആ ഒരു ദിനം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരിക്കലും നമ്മൾ ചെലവഴിക്കരുത്. അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരുപക്ഷെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ടാവും, സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ ആഘോഷിക്കാനാണ്, അവർക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അവർക്ക് ആയാലും എത്രത്തോളം ആഘോഷമാകാം എന്നൊക്കെ അവർ ചിന്തിക്കാറുണ്ടാവും പല ആൾക്കാരും. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ, ഒരു വ്യക്തി എത്രത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൊണ്ട് അവനൊരു മാധുര്യം ലഭിക്കും. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പേടിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്നതിൽ അവന് മാധുര്യം ലഭിക്കുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വിഷയം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് കേരളത്തിലെ ജനത വലിയൊരു മുസീബത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായ മഴ ഇറക്കിയ കാരണത്താൽ പ്രളയമുണ്ടാവുകയും അതിലൂടെ ധാരാളം മുസീബത്തുകൾ കേരള ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ധാരാളം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള മതവിഭാഗങ്ങൾ ധാരാളം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ ഒരു മുസീബത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒരുപക്ഷെ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാകും, നമ്മുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനുൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു മുഅ്മിനായ സഹോദരൻ മറ്റൊരു മുഅ്മിനായ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയാണ്. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രശ്നം വന്നാൽ ബാക്കിയുള്ള ഭാഗത്തിന്റെ പ്രശ്നം വരും. അതേപോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തൊരു മുഅ്മിനിന്റെ പ്രയാസമുണ്ടെങ്കിലും ബാക്കിയുള്ള മുഅ്മിനിന്റെ മനസ്സിന് ഒരു പ്രയാസമുണ്ടാകും. അത് സഹോദര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അതിന് വേണ്ടി ചെയ്യുക. അതേപോലെ തന്നെ അള്ളാഹുവിനോട് ശക്തമായി എല്ലാ സമയത്തും ദുആ ചെയ്യുക, ആ ഒരു മുസീബത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ രക്ഷിക്കാൻ. മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ കേരളത്തിൽ ഒരു മുസീബത്ത് നടക്കുന്ന സാഹചര്യത്തിൽ പല ആൾക്കാരും പറയാറുണ്ട്, അല്ലെങ്കിൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്, നമ്മൾ ഇപ്രാവശ്യം വലിയ പെരുന്നാളൊന്നും വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട, കാരണം മുസീബത്തുണ്ടല്ലോ, അപ്പൊ നമ്മളെങ്ങനെ ആഘോഷിക്കുക, അതുകൊണ്ട് ആഘോഷിക്കാനൊന്നും പോകേണ്ടെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ആ ഒരു വാദം തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ പരീക്ഷണങ്ങളൊന്നും ഇന്ന് മുസ്ലിം ഉമ്മത്ത് നേരിടുന്നില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങൾ ആഘോഷത്തിന്റെ ഭാഗങ്ങളിൽ ചെറിയൊരു രീതിയിൽ നടക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച ആ ഒരു പരിധിക്കുള്ളിൽ നടക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ രീതിയിലും നടത്തുക. അതല്ലാതെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഇബാദത്ത് മാറ്റിക്കൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ദുഃഖങ്ങളിൽ പങ്കുചേരേണ്ടത് എന്നൊരു കാര്യം വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അറിവോടുകൂടി അവനെ ഇബാദത്ത് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ മുസീബത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അൽ അർബഊനു നവവിയിലെ മൂന്നാമത്തെ ഹദീസ് ആദ്യമായിട്ട് ഹദീസ് വായിക്കാം. അൻ അബ്ദുല്ലാഹി ബിൻ ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇഖാമി സ്സലാഹ് വഈതാഇ സ്സകാഹ് വൽഹജ്ജ് വസൗമി റമളാൻ റവാഹുൽ ബുഖാരി മുസ്ലിം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, അഞ്ച് കാര്യങ്ങളിലായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒന്ന് കലിമത്തു തൗഹീദാണ്, രണ്ട് ഇഖാമി സ്സലാ, നമസ്കാരം നിലനിർത്തുക, മൂന്ന് ഈതാഇ സകാ, സകാത്ത് കൊടുക്കുക, നാല് ഹജ്ജ്, ഹജ്ജ് കർമ്മം നിർവഹിക്കുക, അഞ്ച് സൗമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക. ഈ അഞ്ച് കാര്യങ്ങളിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ വളരെയധികം എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻ, അദ്ദേഹത്തിന്റെ കുന്നിയത്ത് അബു അബ്ദുറഹ്മാൻ എന്നാണ്. അബു അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഖത്താബ് അൽ ഖുറശി അൽ അദവി റളിയല്ലാഹു അൻഹുമാ, അതാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് സൈനബ് ബിൻത് മൽഗൂൻ അൽ ജുമഹിയ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് മൽഗൂൻ അൽ ജുമഹിയ റളിയല്ലാഹു അൻഹ, അതാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര്. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മയാണ് അവർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് ബിൻത് മൽഗൂൻ അൽ ജുമഹിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്ന സാഹചര്യത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വരികയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനുമതി ചോദിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായം വളരെ കുറവായതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് അദ്ദേഹം പങ്കെടുത്ത യുദ്ധം ഖന്ദഖ് യുദ്ധമാണ്. ആദ്യമായിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരിക്കുന്ന യുദ്ധം ഖന്ദഖ് യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഏഴ് സ്വഹാബികളാണ് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഴ് സ്വഹാബികൾ, അതിൽ രണ്ടാമത്തെ വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്വഹാബികളിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത ഏഴ് സ്വഹാബികളിൽ രണ്ടാമത്തെ വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻ. ഏകദേശം 1630 ഹദീസുകൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1630 ഹദീസുകൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സ്വഹാബികളുടെ കൂട്ടത്തിൽ 4 അബ്ദുല്ലമാർ എന്നറിയപ്പെട്ടിരുന്നു ചില ആൾക്കാർ. 4 അബ്ദുല്ലമാർ അവർ അറിവിലും അതേപോലെ തന്നെ സുഹുദിലുമൊക്കെ വളരെയധികം പേരുകേട്ട ആൾക്കാരായിരുന്നു. അത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ്, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നീ 4 സ്വഹാബികളാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ അൽ അബാദിലത്തുൽ അർബഅ എന്നറിയപ്പെട്ട 4 സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ധാരാളം സനാഇകൾ ഉലമാക്കളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തിയിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇന്ന അബ്ദുല്ലാഹി റജുലുൻ സാലിഹ്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നല്ല ഒരു വ്യക്തിയാണ്, സ്വാലിഹായ വ്യക്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അള്ളാഹുവിന്റെ റസൂലാണ് കൊടുക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ്, ഇന്ന അബ്ദുല്ലാ റജുലുൻ സാലിഹ്, അബ്ദുല്ലാഹി ബിൻ ഉമർ നല്ല വ്യക്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില ഹദീസിന്റെ റിവായത്തുകളിൽ കാണാം, ലൗകാന യുക്സിറു സ്വലാത മിനൽ ലൈൽ, രാത്രിയിൽ അധികമായി നമസ്കരിച്ചിരുന്നുവെങ്കിൽ അബ്ദുല്ലാ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിന്റെ ബാക്കിയിൽ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, കാന അബ്ദുല്ലാ ബഅദ ദാലിക യുക്സിറു സ്വലാത മിനൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ധാരാളമായിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു രാത്രിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പുകഴ്ത്തിയ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ പ്രവാചകന്റെ ജീവിതചര്യ ഏറെയധികം ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻ. ധാരാളം ഹജ്ജും ഉംറയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ചില ചരിത്ര കിതാബുകൾ രേഖപ്പെടുത്തുന്നു, താരീഖിന്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹം 1000 ഉംറ നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 60 ഹജ്ജും ചെയ്തിട്ടുണ്ട് എന്ന് ചില ഹദീസിന്റെ ഗ്രന്ഥങ്ങളുടെ ശാരീഹ്യങ്ങളും അതേപോലെ തന്നെ താരീഖിന്റെ ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നിരുന്നാലും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഏറെയധികം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സ്വഹാബിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇൽമിനെ സംബന്ധിച്ച് ഇമാം മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖാല അൽ ഇമാം അബൂബക്കർ മുഹമ്മദ് ബിൻ സീരീൻ അൽ ബസ്വരി, ഇമാം മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കാനു യറൗന അന്നഹു അഅലമുൻ നാസ് ബിൽ മനാസിക് ബഅദ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ന ശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം അറിവുണ്ടായിരുന്ന സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് സ്വഹാബത്തിന് അഭിപ്രായമുണ്ടായിരുന്നു എന്ന് മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി ഇമാം ഇബ്നു അബി ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന അസറിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇമാം അബൂ ഇസ്ഹാഖ് അൽ ഹമദാനി, അബൂ ഇസ്ഹാഖ് സബീഇ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന മഹാനായ പണ്ഡിതൻ പറയുന്നു, كنا عند ابن ابي ليلى في ليله في بيته ورضي وسلم امام ابن ابي ليلى رحمه الله عليه ود വീട്ടിലായിരുന്നു നമ്മൾ. ابو اسحاق السبيعي رحمه الله عليه പറയുന്നു, ഒരു ദിവസം നമ്മൾ ابن ابي ليلയുടെ വീട്ടിലായിരുന്നു. فجاءه ابو سلمه بن عبد الرحمن, ആ സമയത്ത് ابو سلمه بن عبد الرحمن അവിടേക്ക് കടന്നു വന്നു. فقال, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, عمر كان عندكم افضل ام ابنه, ഉമർ റളിയല്ലാഹു അൻഹു ആണോ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവൻ, അതല്ല അദ്ദേഹത്തിന്റെ മകനാണോ? ഫഖാല, അബൂ സലമ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ലാ ബൽ ഉമർ, ഉമറാണ്, അബ്ദുല്ലാഹി ബിൻ ഉമറിനേക്കാളും സ്ഥാനം ഉമറിന് തന്നെയാണ്. ഫഖാല അബൂ സലമ, അതിനുശേഷം അബൂ സലമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, എന്താണ് വ്യത്യാസം? ഇന്ന ഉമറ കാന ഫീ സമാനിഹി ലഹു നുറാ, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ പോലുള്ള ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾക്ക് അറിയുന്നത് പോലെ അബൂബക്കർ ഉണ്ടായിരുന്നു, ഉസ്മാൻ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു, റളിയല്ലാഹു അൻഹും തുടങ്ങിയ സഹാബികൾ, അദ്ദേഹത്തിനെ പോലെ മഹത്വമുള്ള, വളരെയധികം അറിവുള്ള, പാണ്ഡിത്യമുള്ള ആൾക്കാർ അന്ന് ജീവിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യത്യാസം എന്താണെന്നാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹത്തുക്കളായ സഹാബികൾ ജീവിച്ചിരുന്നെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒറ്റക്കായിരുന്നു. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന് തുല്യനായ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അബൂ സലമത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഇസ്ഹാഖ് അസ്സബീഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി വളരെയധികം മഹത്വമുള്ള ഒരു സഹാബിയാണ്. സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ വളരെയധികം സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 73 മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 84 എന്ന് ചില താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ കാരണം ഹജ്ജാജ് ബിൻ യൂസഫിന്റെയും കൂടി ചില ചെയ്തികളായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ചില കിതാബുകളിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ഹജ്ജാജ് ബിൻ യൂസഫാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ സബബായ ചില കാര്യങ്ങൾ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ ചെയ്തികളാണെന്ന് ചരിത്രത്തിന്റെ കിതാബുകൾ രേഖപ്പെടുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. തയ്യ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹദീസിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാലും ഈമാൻ എന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതൊന്നും ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് കേൾക്കാത്ത വല്ല സഹോദരങ്ങളുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്ലാം എന്നും ഈമാൻ എന്നും വേറെ വേറെ ഉച്ചരിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് രണ്ടും ഒന്നിച്ച് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അറിയാത്ത വല്ല സഹോദരങ്ങളും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദർസ് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവർ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബുനിയൽ ഇസ്ലാമു, ബുനിയൽ ഇസ്ലാമു, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് അർത്ഥത്തിലാണ് പൊതുവെ ഇസ്ലാം എന്ന പദം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനും സുന്നത്തും ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് അർത്ഥത്തിലാണ് ഇസ്ലാം എന്ന പദം. ഒന്ന്, അൽ ഇത്ലാഖുൽ ആം, മൊത്തത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രയോഗം, മൊത്തത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രയോഗം. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന മതം ഇസ്ലാമാണ് എന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് പോലെ, വമയ്യ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു മതം സ്വീകരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രയോഗം ഇസ്ലാം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ഒരു പ്രയോഗം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതുപോലെ, അൽ അംബിയാഉ ഇഖ്വതുൽ ലിഅല്ലാത് ഉമ്മഹാതുഹും ശത്താ വദീനുഹും വാഹിദ്, അംബിയാക്കൾ എന്ന് പറയുന്നത് അവരുടെ ദീൻ ഒന്നാണ്, അവരുടെ ശറായികൾ ശരീഅത്ത് വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ദീൻ ഒന്നാണ്, എല്ലാവരും പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമാണ്, എല്ലാവരും ക്ഷണിച്ചത് ഇസ്ലാമിലേക്കാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, ഇസ്ലാം എന്ന് പറയാറുണ്ട്. മറ്റൊരർത്ഥം ഏതാണ്, അൽ ഇസ്ലാമുൽ ഖാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ദീൻ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് ഇസ്ലാം. ഈ ഒരു ഹദീസിൽ ബുനിയൽ ഇസ്ലാമു, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആ ഒരു ദീനാണ്, ആ ഒരു ഇസ്ലാമാണ്, അതല്ലാതെ മൊത്തത്തിലുള്ള ഇസ്ലാമല്ല. കാരണം അതിനുശേഷം പറയപ്പെടുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഷറഇൽ അല്ലെങ്കിൽ കഴിഞ്ഞ ശരീഅത്തുകളിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ആയിരുന്നില്ല, മറിച്ച് വ്യത്യസ്തമായ രീതികളിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം, ബുനിയൽ ഇസ്ലാമു എന്ന് പറയുമ്പോൾ അൽ ഇത്ലാഖുൽ ഖാസ് ആണ് അവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ദീൻ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. അലാ ഖംസിൻ, അലാ ഖംസിൻ എന്ന് പറഞ്ഞാൽ അലാ ഖംസി ഖവാഇം അല്ലെങ്കിൽ അലാ ഖംസതി അർക്കാൻ, അഞ്ച് ഘടകങ്ങളിലായി, അഞ്ച് തൂണുകളിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ നിലകൊള്ളുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ദീൻ പ്രധാനമായും നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഈ ഇസ്ലാം പ്രധാനമായും നിലകൊള്ളുന്നത് അഞ്ച് കാര്യങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, അഞ്ച് കാര്യങ്ങൾ മാത്രമേ ദീനിലുള്ളൂ എന്നല്ല, മറിച്ച് ഇതിന്റെ അടിസ്ഥാനം അഞ്ച് കാര്യങ്ങളാണ്. ഈ ഹദീസിന് വളരെയധികം മഹത്വമുണ്ട്. ദീനിന്റെ അടിസ്ഥാനത്തെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഹദീസ്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഷറഹിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, ഹാദൽ ഹദീസ് അസ്ലുൻ അദീമുൻ ഫീ മഅരിഫത്തി ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുന്ന വിഷയത്തിൽ അസ്ലാണ് ഈ ഹദീസ്. വഅലൈഹി ഇഅ്തിമാദുഹു, ഈ ഹദീസിലാണ് നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. وقد جمع اركانه في لفظ بليغ وجيز വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഈ ഹദീസിൽ ഉൾക്കൊള്ളിച്ചു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ച് അടിസ്ഥാനങ്ങളിലായിട്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത്. ഒന്ന്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം കലിമത്തു തൗഹീദാണ്, ഷഹാദത്ത് കലിമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ഒരു ആരാധ്യനില്ല, ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നൊരു പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ശരീഅത്തിൽ ഷഹാദത്തിന്റെ മൂന്ന് നിബന്ധനകളാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസമാണ്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഷഹാദത്തിന് ശരീഅത്തിൽ മൂന്ന് നിബന്ധനകളാണ്. ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കുമ്പോഴാണല്ലോ പൊതുവെ ഷഹാദത്ത് പറയാറ്. അപ്പോൾ അതിന്റെ മൂന്ന് നിബന്ധനകളാണ്. ഒന്ന്, ഇഅ്തിഖാദുൽ ഖൽബ്, മനസ്സുകൊണ്ട് വിശ്വസിക്കണം, മനസ്സുകൊണ്ട് ഷഹാദത്തിൽ വിശ്വസിക്കണം, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കണം. ഇഅ്തിഖാദുൽ ഖൽബ്. രണ്ട്, അത്തലഫ്ഫുദു ബിഹി, നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നാവ് കൊണ്ട് പറയണം, കേവലം വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് നാവ് കൊണ്ട് പറയണം. മൂന്ന്, ഇഅ്ലാമുൽ ഗൈർ, ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ അറിയിക്കണം, നമ്മൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാര്യം ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ അറിയിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഒരു വ്യക്തി ഷഹാദത്ത് ചൊല്ലുമ്പോൾ ഉണ്ടാവണം. ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവനോട് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഒന്ന്, അവന്റെ മനസ്സുകൊണ്ട് അവൻ വിശ്വസിക്കണം. രണ്ട്, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അവൻ പറയണം. മൂന്ന്, അവൻ ഇസ്ലാം സ്വീകരിച്ച കാര്യം ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് നിബന്ധനകളാണ് ഷഹാദത്തിനുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷറഈയായിട്ട് അംഗീകരിക്കപ്പെടുന്ന വല്ല കാരണങ്ങളും ഉണ്ടെങ്കിൽ ഇതിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതിൽ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കുന്ന വിഷയം, ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു, അത് ബാക്കിയുള്ള ആൾക്കാർ അറിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയിക്കാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അറിയിക്കേണ്ട ആവശ്യമില്ല. ഷറഈയായ കാരണങ്ങൾ, സ്വീകരിക്കപ്പെടുന്ന ഷറഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചത് മറച്ചു വെക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി അൽഹംദുലില്ലാഹ് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തോട് വേറൊരു വ്യക്തി പറയാണ്, എന്തായാലും നീ ഇപ്പോൾ നിന്റെ കുടുംബക്കാരോടൊക്കെ പറയണം നീ ഇസ്ലാം സ്വീകരിച്ച കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ വ്യക്തി അദ്ദേഹത്തോട് നിർബന്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവണം. ഉലമാക്കൾ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നത് പോലെ, ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ച കാര്യം പുറത്തറിയിച്ചാൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുമെന്ന് കണ്ടാൽ നമ്മൾക്കത് മറച്ചു വെക്കാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഷഹാദത്തിന് ഈ മൂന്ന് നിബന്ധനകളാണ്. അതിൽ ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നൊരു കാര്യം നമ്മൾ മറച്ചു വെക്കുന്ന സാഹചര്യങ്ങളിൽ മറച്ചു വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മനസ്സിൽ വിശ്വസിക്കുക. രണ്ട്, നാവ് കൊണ്ട് പറയുക. മൂന്ന്, ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കുക. പിന്നെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അത് നഫിയാണ്. അല്ലാ ഇലാഹിനെയും നമ്മൾ നിഷേധിക്കുകയാണ്. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, അത് ഇസ്ബാത്താണ്. എല്ലാ ഇലാഹിനെയും നിഷേധിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് സ്ഥാപിക്കുന്നതിനാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ذلك بان الله هو الحق وان ما يدعون من دونه الباطل. الله سبحانه وتعالى മാത്രമേ സത്യമുള്ളൂ, അല്ലാഹുവിനെ പുറമേ ആരാധിക്കപ്പെടുന്നതൊക്കെ ബാത്തിലാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അതിനുശേഷം എന്താണ് പറയപ്പെടുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ത്വാഅത്തുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുക. പ്രവാചകൻ പറഞ്ഞതുപോലെ, വമാ അമർതുക്കും ബിഷൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിവിന്റെ പരമാവധി അത് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പ്രവാചകനോട് നമ്മുടെ ബാധ്യത, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക. രണ്ട്, തസ്ദീഖുഹു ഫീമാ അഖ്ബർ, പ്രവാചകൻ പറഞ്ഞ എല്ലാ വിഷയങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, നമ്മൾ പ്രവാചകൻ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ അത് വിശ്വസിക്കണം. ഇതിനിടയിൽ ആലിമാണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗം കേൾക്കാനിടയായി. അദ്ദേഹം പറയാണ്, ദുൽഹജ്ജ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുൽഹജ്ജ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നഖം മുറിക്കാൻ വേണ്ടി പാടില്ല, അതേപോലെ തന്നെ മുടി മുറിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന ഹദീസ് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ബുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എല്ലാം ഉൾക്കൊള്ളണമെന്നില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തിയുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റക്കുറച്ചിലുകൾ വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും 100% അത് സത്യം മാത്രമാണ് നമ്മൾ വിശ്വസിക്കണം. അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ്. തസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്ന കാര്യങ്ങളിൽ പ്രവാചകൻ സത്യസന്ധനാണെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം, ഇജ്തിനാബു മാ നഹ അൻഹു വസജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ, ഫഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫജ്തനിബു, ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വർജിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്മ ചെയ്യലും തിന്മ നിരോധിക്കലും, നന്മ ചെയ്യലും തിന്മ നിരോധിക്കലും. നന്മ ചെയ്യുന്ന വിഷയത്തിൽ അല്ലാഹു റസൂൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ദുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാം, ദുഹറിന് ശേഷം 4 റക്അത്ത് നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. പ്രവാചകൻ എന്താ പറഞ്ഞത്? ഫഅതു മിൻഹു മസ്തതഅതും, നിങ്ങളുടെ ഇസ്തിതാഅത്ത് എന്താണോ, കഴിവ് എന്താണോ, അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നേരെ മറിച്ച് തിന്മ നിരോധിക്കുന്ന വിഷയത്തിൽ പ്രവാചകന്റെ കൽപ്പന എന്താ? ഫജ്തനിബു, നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അതല്ലാതെ സാധിക്കുന്നത്ര ഒഴിവാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹറാമുകൾ ചെയ്യുമ്പോൾ അത് ചെയ്യല്ല എന്ന് പറഞ്ഞ അവർ പറയും, പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല, മല്ല മല്ല ഒഴിവാക്കുക. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. മറിച്ച് തെറ്റുകളെ നിരോധിക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ബാധ്യത, പ്രവാചകൻ നിരോധിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുക. നാലാമത്തെ കാര്യം, അല്ലാ യഅബ്ദു അല്ലാഹ ഇല്ലാ ബിമാ ശറഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന ദീൻ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്ത പുതിയ പുതിയ ആരാധനകൾ, നാദിയ സ്വലാത്തുകൾ, അതേപോലെ തന്നെ ബിദഅത്തുകൾ ധാരാളം ഉൾക്കൊള്ളുന്ന സ്വലാത്തുകൾ, അതുപോലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും പ്രവാചകനെ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുക്കിയിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇഖാമിസ്സ്വലാ, നമസ്കാരം നിലനിർത്തുക. ഒരു ദിവസം 5 വക്ത് നമസ്കാരം നിർബന്ധമായും നിലനിർത്തുക. 3, ഈതാഇസ്സകാത്ത് കൊടുക്കുക. സകാത്ത് അർഹിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ നിബന്ധനകളോടുകൂടി കൊടുക്കുക. അതിനുപറ്റി ഇൻഷാ അള്ളാഹ് സകാത്ത് വാജിബായ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സകാത്തിന്റെ അഹ്കാമുകൾ അറിഞ്ഞിരിക്കൽ വാജിബല്ല. നമസ്കാരത്തെ പോലെയല്ല, നമസ്കാരത്തിന്റെ അഹ്കാമുകൾ എല്ലാവരും അറിഞ്ഞിരിക്കൽ വാജിബാണ്, ഫർദ് ഐനാണ്. കാരണം ഓരോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിക്കണമല്ലോ. സകാത്തിനെ സംബന്ധിച്ചിടത്തോളം പണമുള്ള ആൾക്കാർ നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ പഠിച്ചാൽ മതി. വൽ ഹജ്ജ്, അതേപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുക, അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജിനെ സംബന്ധിച്ചും ഞാൻ നേരത്തെ സകാത്തിനെ പറ്റി പറഞ്ഞതുപോലെ അതിനെ സംബന്ധിച്ച് കഴിവുള്ള ആൾക്കാർ, അതിന് പോകുന്ന ആൾക്കാരെ അത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ പഠിക്കുന്നത് തെറ്റാണെന്നല്ല, പഠിച്ചാൽ നല്ല തന്നെയാണ് അൽഹംദുലില്ലാ. പക്ഷെ അത് വാജിബാവുക ഹജ്ജ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. വസൗമി റമദാൻ, അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക. ഈ 5 കാര്യങ്ങളിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ എല്ലാ വിഷയങ്ങളും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരിക എങ്ങനെയാണ്? ഷഹാദത്ത് ചൊല്ലിയാലാണല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഷഹാദത്തിന് ശേഷം ഏറ്റവും അധികം സ്ഥാനമുള്ള അല്ലെങ്കിൽ മഹത്വമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണ് നമസ്കാരം എന്നുള്ളത്. ഷഹാദത്തിന് ശേഷം ഏറ്റവും അധികം ഗൗരവമുള്ള, സകാത്തിനേക്കാളും ഹജ്ജിനേക്കാളും റമദാൻ മാസത്തിലെ നോമ്പിനേക്കാളും വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് സ്വലാത്ത് എന്നുള്ളത്, നമസ്കാരം എന്നുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് ആരെങ്കിലും മടി കാരണമോ അല്ലെങ്കിൽ അലസത കാരണമോ നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കാഫിറാകും. ഇമാം ഇബ്നു ഹസ്മിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഹല്ലയിൽ ധാരാളം സഹാബികളിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻ, മുആദ് ഇബ്നു ജബൽ, ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തുടങ്ങിയ ധാരാളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ അടുക്കൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അവരെല്ലാവരും പറയുന്നു, നമസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് അൽ-ഉഖൈലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയാൽ അത് കുഫ്രാകുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരം മാത്രമാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സഹീഹായ അസറാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് ആരെങ്കിലും നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവൻ കാഫിറാണ്. ചില വേറെ ചില പണ്ഡിതന്മാർക്ക് അവർ കാഫിറാവുകയില്ല എന്ന അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം ലാലിക്കായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, നമസ്കാരം ഒഴിവാക്കേണ്ട വിഷയത്തിലുള്ള ചർച്ച തന്നെ എന്താണ്, അവൻ കാഫിറാണോ മുസ്ലിമാണോ എന്നാണ്. അത് തന്നെ അതിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാക്കി തരും. പണ്ഡിതന്മാർ രണ്ട് വിഭാഗമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു അവൻ മുസ്ലിമാണ്, വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു അവൻ കാഫിറാണ്. നമ്മൾ ഏതൊരു അഭിപ്രായം സ്വീകരിച്ചാൽ തന്നെ ഇമാം ലാലിഖായ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവന്റെ വിഷയത്തിലുള്ള ചർച്ച എന്താ, അവൻ മുസ്ലിമാണോ കാഫിറാണെന്ന വിഷയമാണ്. അത് തന്നെ അതിന്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് ഇമാം ലാലിഖായ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഉണർത്താനുള്ള വിഷയം, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആഫിയത്തിന്റെ കാലഘട്ടമൊക്കെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ അലസത കാണിച്ച് നടക്കാൻ വേണ്ടി പാടില്ല. മറിച്ച് നല്ല രീതിയിൽ നമസ്കാരം നിലനിർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനും വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ഷർറുമുണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് സ്വീകരിക്കുവാനും പഠിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരം എത്രത്തോളം മനസ്സിലായെന്നറിയില്ല. ആരോഗ്യമായിട്ട് ചില പ്രശ്നങ്ങളുള്ളതിന്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ സംസാരിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള ന്യൂനതകൾ മാപ്പാക്കി തരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും മാപ്പാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്ത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. صلى الله على نبينا محمد وعلى آله وصحبه وسلم. والسلام عليكم ورحمة الله وبركاته.